ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 145 ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16 അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 6 തൻ്റെ കലശം യൂഫ്രത്തീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ദൈവമക്കളെ, കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം വെളിപ്പാട് പുസ്തകം 16 പറഞ്ഞിരിക്കുന്ന ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ്. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഈ ഹർമഗദോൻ യുദ്ധത്തിന് മുൻപായി നടക്കേണ്ടതായ ചില കാര്യങ്ങൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിൽ ഉണ്ടായതായ 2 ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിക്കുകയുണ്ടായി. ലോകത്തിൽ അനേക യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകമുണ്ടായ കാലം മുതൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ലോകത്തിൽ യുദ്ധങ്ങൾ നടക്കുന്നു. എന്നാൽ ലോകത്തെ മൊത്തമായി ബാധിച്ച 2 ലോകമഹായുദ്ധങ്ങളാണ്. അതിലൊന്ന് 1914 മുതൽ 1918 വരെ നടന്ന 1 ലോകമഹായുദ്ധവും 1939 മുതൽ 1945 വരെ നടന്ന 2 ലോകമഹായുദ്ധവും. ഈ 2 ലോകമഹായുദ്ധങ്ങളുടെ ഫലമായി എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുകയുണ്ടായി. 1 ലോകമഹായുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളിലൊന്നായി തുർക്കിയുടെ കൈവശത്തിൽ നിന്ന് വിടർത്തിയെടുക്കപ്പെട്ട പലസ്തീൻ നാട്ടിലേക്ക് യഹൂദജാതിക്ക് പ്രവേശനം ശ്രദ്ധിച്ചതും 1920 മുതൽ യഹൂദന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 2 ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി ഇസ്രായേൽ രാഷ്ട്രം രൂപമെടുത്തു. ഇസ്രായേൽ പലസ്തീൻ നാട്ടിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വേദവാക്യത്തിൻ്റെ ആ പ്രവചന നിവൃത്തി നിറവേറുവാൻ തക്കനുടിയായി. റോമാലേഖനം 11:15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഇസ്രായേൽ ജാതി ഫലസ്തീൻ നാട്ടിലേക്ക് അക്ഷരീയമായി പ്രവേശിച്ചതായ വിഷയം നമുക്ക് പഠിപ്പാൻ തക്കൊന്നും കഴിഞ്ഞു. അതായത് അവര് ആദ്യമായി കർത്താവിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ടു. അവർ ആത്മീയമായും ഭ്രംശിക്കപ്പെട്ടു, അവർ അക്ഷരീയമായും ഭ്രംശിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ യഹൂദന്മാർ ദൈവത്താൽ അംഗീകരിക്കപ്പെടുവാൻ തക്കൊന്നും പോവുകയാണ്. അവർ ദൈവത്താൽ ആത്മീയമായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിനു മുൻപായി അക്ഷരീയമായ ഒരു അംഗീകരണം ഉണ്ടാകണം. ആ അക്ഷരീയമായ അംഗീകരണമാണ് ഇസ്രായേൽ ജാതി 1 ലോകമഹായുദ്ധാനന്തരം ഫലസ്തീൻ നാട്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടതും 2 ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി ഇസ്രായേൽ രാഷ്ട്രമുണ്ടായതും. യഹൂദൻ്റെ അംഗീകരണ ഫലമായി സാധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം റോമാലേഖനം 11:15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മരിച്ചവരുടെ ഉയർപ്പ് എന്നുള്ളതാണ്. മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് യഹൂദജാതിയുടെ മടങ്ങി വരവ് അവരുടെ ജാതീയമായ ഉയർത്തെഴുന്നേൽപ്പ് ആയിരിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക എന്ന മഹൽ കാര്യവും ആ പദപ്രയോഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ യഹൂദൻ്റെ ആത്മീയ ഭ്രംശം സംഭവിച്ച ആഘോഷയാത്രാ ദിവസത്തിനും അക്ഷരീക ഭ്രംശം സംഭവിച്ച 70 ഇടയ്ക്ക് പെന്തക്കോസ് ദിവസത്തിങ്കൾ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ സഭയെ സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ യഹൂദൻ്റെ അക്ഷരീക അംഗീകരണത്തിനും ആത്മീക അംഗീകരണത്തിനുമിടയ്ക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെയും കൊണ്ട് സ്വർഗസ്ഥലത്തിലേക്ക് കരയേറിപ്പോകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് സഭയെയും കൊണ്ട് കരയേറിപ്പോകുമ്പോൾ, അതായത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിലാണെന്ന് വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യമാണ്. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്ത് നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തു നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 കൊരിന്ത്യർ 15:52 വാക്യം വായിക്കുമ്പോൾ അന്ത്യ കാഹള നാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു നിൽക്കുകയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതായ ക്രിസ്തുവിൻ്റെ ആകാശത്തിലെ വരവ് യഹൂദൻ്റെ അക്ഷരീകാംഗീകരണത്തിനും ആത്മീയാംഗീകരണത്തിനും ഇടയിൽ സംഭവിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. യഹൂദൻ്റെ അക്ഷരീകാംഗീകരണം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ സഭയെ സ്വർഗസ്ഥലങ്ങളിലേക്ക് ചേർത്തുകൊള്ളുവാനായി ഇറങ്ങി വരുന്നതിനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ടും കഴിയുന്നത്. ജാതികളിൽ നിന്നുള്ള പൂർണ്ണസംഖ്യ ചേരുന്ന കാലയളവ് ഈ സഭായുഗമാണ്. സഭ എടുത്തുകൊള്ളപ്പെടുന്നതിലൂടെ ഈ കാലയളവ് അവസാനിക്കും. അങ്ങനെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്നു കഴിയുമ്പോൾ യഹൂദന് പിടിപെട്ടിരിക്കുന്ന അന്ധത നീങ്ങിയും ദൈവം അവരെ ക്രിസ്തുവിൻ്റെ ആഘോഷയാത്രാ ദിവസത്തിന് മുൻപ് അവർ ദൈവത്താൽ ജാതിപരമായി ഏവിധം അംഗീകരിക്കപ്പെട്ടിരുന്നുവോ ആ നിലയിൽ ജാതിപരമായി അവർ അംഗീകരിക്കപ്പെടുകയും തന്നെ ചെയ്യും. അവരുടെ ആത്മീയ അംഗീകരണം നടക്കും. അതേ തുടർന്ന് വിടുവിക്കുന്നതിനായി അവൻ സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് തൻ്റെ സഭയോടുകൂടെ ഇറങ്ങി വരികയും അവർ അവനെ തങ്ങളുടെ മശിഹയായി അംഗീകരിക്കുകയും അങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യും. റോമാലേഖനം 11:26 വാക്യവും നമ്മൾ നേരത്തെ വായിച്ചതാണല്ലോ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഇസ്രായേൽ വംശത്തിൽപ്പെട്ട എല്ലാവരും കൂട്ടിച്ചേർക്കപ്പെടും. അത് ഇസ്രായേലിൻ്റെ ജാതിപരമായ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ ആയിരിക്കും. അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പ് ആയിരിക്കുമെന്നുള്ള പൗലോസിൻ്റെ പ്രവചനം പൂർണ്ണമായി നിവർത്തിക്കപ്പെടും. ഫലസ്തീൻ നാടിൻ്റെ ഇന്നത്തെ സ്ഥിതിഗതികൾ നോക്കിയാൽ യഹൂദൻ ദൈവത്താൽ സമ്പൂർണ്ണം അംഗീകരിക്കപ്പെട്ട ശേഷം ആ നാട് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയും. പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂറിലേക്കൊരു പെരുവഴി ഉണ്ടാകും. അശൂര്യർ മിസ്രയീമിലേക്കും മിസ്രയീമിയർ അശൂറിലേക്കും ചെല്ലും. യെശയ്യാ 19:23 ഈജിപ്ത് രാജ്യത്ത് സൂയസ് തോടിൻ്റെ കരയിലുള്ള കണ്ടാറ എന്ന ജംഗ്ഷനിൽ നിന്ന് ഫലസ്തീൻ നാട് വഴി ഇറാഖിലേക്കുള്ള തീവണ്ടിപ്പാത അശൂറിലേക്കുള്ള തീവണ്ടിപ്പാത ഈ പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തിയാണ്. യഹൂദജാതി ദൈവത്താൽ അംഗീകൃതമായി തീരുന്ന കാലത്തെ സാധ്യതയ്ക്ക് വേണ്ടി ആ പെരുവഴി അന്ന് നടപ്പാക്കുവാൻ തക്കൊണ്ടുപടിയായി. ഗോത്രപിതാവായ യാക്കോബിൻ്റെ പ്രവചനപ്രകാരം കർമ്മേലിൻ്റെ സമീപത്തെ സെബൂലൂൻ ഗോത്രത്തിൻ്റെ അവകാശ ഭൂമിയിൽ ഹായിഫ തുറമുഖം പണിയപ്പെട്ടിരിക്കുന്നത് യഹൂദൻ്റെ അംഗീകൃത കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലൊന്നാണ്. വൃദ്ധനായ യാക്കോബ് തൻ്റെ പുത്രന്മാരെ ഓരോരുത്തരെയും വിളിച്ച് അവരെ അനുഗ്രഹിക്കുകയും അവരെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്ത കൂട്ടത്തിൽ സെബൂലൂനെ പറ്റി ഇപ്രകാരം പ്രവചിച്ചു. സെബൂലൂൻ സമുദ്രതീരത്ത് വസിക്കും. അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും. ഉൽപ്പത്തി പുസ്തകം 49:13 സെബൂലൂനെക്കുറിച്ചുള്ള യാക്കോബിൻ്റെ ഈ പ്രവചനത്തിൽ ഒന്നാമത്തെ വാചകം യോശുവയുടെ കാലത്ത് നിറവേറി. യോശുവ കനാൻ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വിഭജിച്ചു കൊടുത്തപ്പോൾ കർമ്മേലിൻ്റെ സമീപത്ത് സമുദ്ര തീരപ്രദേശം അവൻ്റെ അവകാശഭൂമിയായി ലഭിച്ചു. എന്നാൽ അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കുമെന്ന പ്രവചനം കഴിഞ്ഞ കാലങ്ങളൊന്നും നിറവേറിയിരുന്നില്ല. എന്തെന്നാൽ അവൻ്റെ അവകാശഭൂമിയിൽ ഒരു കപ്പൽ തുറമുഖം ഉണ്ടായിരുന്നില്ല. ഫലസ്തീൻ നാടിൻ്റെ തുറമുഖം പഴയ നിയമത്തിൽ യാഫോ 2 ദിനവൃത്താന്തം 2:16 യോനായുടെ പുസ്തകം 1:3 കാണുന്നു. പുതിയ നിയമത്തിൽ യോപ്പ എന്നും പറയപ്പെട്ടിരിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 10:5 വാക്യം, കർമ്മേലിൽ നിന്നും 30 മൈൽ തെക്കു മാറി കിടക്കുന്നു. യോപ്പ സെബൂലൂൻ്റെ അവകാശഭൂമിയിലല്ല. എന്നാൽ ഇപ്പോഴാകട്ടെ കർമ്മേലിന് തൊട്ട് വടക്കു വശത്തെ ഹൈഫ എന്ന തുറമുഖം പട്ടണം മനോഹരമായി പണിയപ്പെട്ടിരിക്കുന്നു. അവിടം ഒരു ഹാർബർ പണിയത്തക്ക വണ്ണം കടലിൽ ആഴമുള്ള സ്ഥലമല്ലായിരുന്നു. കടലിൽ തീരത്തോടടുത്ത് ആഴം കുറഞ്ഞ പ്രദേശത്ത് മണൽ ചാക്കിലിട്ട് നികത്തി കരയുണ്ടാക്കി അവിടെ പട്ടണം പണിയുകയും കപ്പൽ വന്ന് കിടക്കത്തക്ക വണ്ണം കടലിൽ ആഴമുള്ള സ്ഥാനത്ത് ഹാർബർ ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. 1933 ഒക്ടോബറിൽ അന്നത്തെ ഫലസ്തീൻ ഹൈ കമ്മീഷണർ പ്രസ്തുത ഹാർബർ തുറന്നു. യോപ്പ തുറമുഖം അധികം വിദൂരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുമ്പോൾ പ്രകൃതി സൗകര്യമില്ലാത്ത ഈ സ്ഥലത്ത് കൃത്രിമമായി ഹാർബർ ഇങ്ങനെ പണിയിച്ചതിൻ്റെ കാരണമറിയുമ്പോൾ ദൈവകൃഷ്ണനായ മോശ സെബൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനം നിർത്തി ശ്രദ്ധിക്കുക. ആവർത്തന പുസ്തകം 31:10 വാക്യം, മോശ തൻ്റെ അന്ത്യസമയത്ത് ഇസ്രായേൽ ഗോത്രങ്ങളെ ഓരോന്നിനെക്കുറിച്ചും പ്രവചിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത കൂട്ടത്തിൽ സെബൂലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാചകം, അവർ സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കും എന്ന് പ്രസ്താവിച്ചു. ഹൈഫയിൽ നിന്ന് 1100 വടക്ക് കിഴക്കുള്ള ഇറാഖിലെ മണലാരണ്യങ്ങൾക്കടിയിൽ വേണ്ടുവോളം പെട്രോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഹൈഫ തുറമുഖ പട്ടണം പണിയിപ്പാൻ കാരണമായത്. ഇറാഖിൻ്റെ തലസ്ഥാനമായ അതേ സ്ഥലമായ മൂസലിൽ നിന്ന് 1100 നീളത്തിൽ ഒരു പൈപ്പ് ലൈൻ ഹൈഫ വരെ ഉണ്ടാക്കിയിരിക്കുന്നു. പ്രതിവർഷം 40,000 ടൺ പെട്രോളിയമാണ് പ്രസ്തുത പൈപ്പ് വഴിയായി ഹൈഫയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ ചില നാളുകളായി കപ്പൽ കയറ്റി അയക്കുന്നത്. 1935 ജനുവരി 21 തിങ്കളാഴ്ച ഇറാഖിലെ രാജാവായ കാസിം പ്രസ്തുത പൈപ്പ് ലൈൻ ഒരറ്റം മൂസലിൽ തുറക്കുകയും ഹൈഫയിൽ ഫലസ്തീൻ ഹൈ കമ്മീഷണറായിരുന്ന ആർദർ വാക്കഫ് മറ്റേ അറ്റം തുറക്കുകയും ചെയ്തു. സെബൂലൂൺ തൻ്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിനും ഇറാഖ് മണലാരണ്യത്തിലെ നിക്ഷേപങ്ങളായ പെട്രോൾ സംബന്ധിച്ചുള്ള വരുമാനവും തുറമുഖ ആദായങ്ങളും അവർക്ക് ലഭിക്കുന്നതിനും അങ്ങനെ അവർ സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കുമെന്ന പ്രവചനം നിവർത്തിപ്പാനുമുള്ള കാലം ആസന്നമായിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത്. പൈപ്പ് ലൈൻ പണിതപ്പോൾ ഹൈഫ തുറമുഖ സമീപത്ത് പെട്രോൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു എണ്ണക്കുളം ഉണ്ടാക്കി. ടാങ്ക് പണിയിക്കുന്നതിന് വേണ്ടി ചതുപ്പ് നിലമല്ലാതെ ഉറപ്പുള്ള ഭൂപ്രദേശം സ്ഥലപരിശോധന നടത്തി തക്ക സ്ഥാനം തിരഞ്ഞെടുത്ത് ആ ടാങ്ക് പണിതു. പുരാതന ഫലസ്തീൻ്റെ ഭൂമിശാസ്ത്രമനുസരിച്ച് നോക്കിയാൽ പ്രസ്തുത എണ്ണക്കുളം പണിതിരിക്കുന്ന പ്രദേശം ആശേറിൻ്റെ അവകാശഭൂമിയാണെന്ന് കാണാം. ആവർത്തന പുസ്തകം 33:24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആശേർ തൻ്റെ കാല് എണ്ണയിൽ മുക്കട്ടെ എന്ന മോശയുടെ പ്രവചന നിവൃത്തിക്ക് വേണ്ടി ഇത് സംഭവിച്ചു. ആശേർ തൻ്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നും ഇത് വിളിച്ചറിയിക്കുന്നു. അപ്രകാരം തന്നെ ചാവുകടലിൽ ഉണ്ടായിരിക്കുന്ന വ്യാവസായിക പുരോഗതിയും ഇതേ വസ്തു തന്നെ ഉൾക്കോഷിക്കുന്നു. യെശയ്യാ പ്രവാചകൻ അത് സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രവചന ഭാഗം ഇവിടെ നാം കാണേണ്ടതുണ്ട്. യഹൂദജാതിരെ മടങ്ങി വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗത്ത് യെശയ്യാ പ്രവചനം 60:4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൾ വഹിച്ചുകൊണ്ട് വരും, അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടിച്ചു വികസിക്കും. എന്തുകൊണ്ടെന്നാൽ സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. യഹൂദജാതിയുടെ മടങ്ങി വരവിനെ തുടർന്ന് അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് പിടിച്ച് വികസിക്കത്തക്കൊണ്ണം അത്രമാത്രം സമുദ്രത്തിൻ്റെ ധനവും തന്മുഖാന്തരം ജാതികളുടെ സമ്പത്തും അവർക്ക് ലഭിക്കുമെന്നാണ് ഈ പ്രവചനം. ചാവുകടലിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ ഈ പ്രവചനം അതിന് നിവൃത്തി പാന്താവിലേക്ക് അത് നിവർത്തിക്കപ്പെടുവാൻ തക്കൊണ്ടിയായി. ഏതാനും വർഷം മുൻപ് വരെ ചാവുകടൽ ഒന്നിനും കൊള്ളുകയില്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയ മേജർ ടുള്ളോക്ക് ചാവുകടലിലെ ഉപ്പുരസത്താൽ നിറയപ്പെട്ട ജലം പരിശോധിച്ചു നോക്കിയ ശേഷം ലണ്ടനിലെ റോയൽ സൊസൈറ്റി ഓഫ് ആർട്സിൻ്റെ മുൻപാകെ ഇപ്രകാരം പ്രസ്താവിച്ചു: അടുത്ത 2000 വർഷത്തേക്ക് ലോകത്തിനാവശ്യമുള്ള പൊട്ടാഷ് മുഴുവനും ചാവുകടലിൽ നിന്ന് എടുക്കുവാൻ സാധിക്കും. ഈ കടലിൽ നിന്ന് 1,300,000 ടൺ പൊട്ടാഷ് ലഭിക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ചില നാളുകൾക്ക് മുമ്പ് പരസ്യപ്പെടുത്തുകയുണ്ടായി. പൊട്ടാഷ് മാത്രമല്ല, മെഗ്നീഷ്യം, നൈട്രർ, ക്ലോറിൻ ആദിയായ രസതന്ത്ര വസ്തുക്കളും ഈ കടലിലെ വെള്ളത്തിൽ നിന്ന് ലഭിക്കുവാനുണ്ടെന്നും അതിൽ നിന്നുള്ള ആദായം ലോകത്തിലെ മറ്റെല്ലാവിധ ആദായങ്ങളെക്കാളും വളരെ കൂടുതലായിരിക്കുമെന്നും പ്രസ്താവിച്ചു. അതിനുവേണ്ടിയുള്ള വ്യാവസായിക സംരംഭങ്ങളും ഫാക്ടറി പ്രവർത്തനങ്ങളും എല്ലാം നടത്തിക്കഴിഞ്ഞത് നമുക്കറിയാമല്ലോ. ഇസ്രായേൽ ജനത ദൈവത്താൽ അംഗീകൃതമാരായി തീർന്നിരിക്കുന്ന ഈ കാലത്ത് അവരെ സംബന്ധിച്ചുള്ള പ്രവചന നിവൃത്തികൾ ഇതാ നിറവേറിക്കഴിഞ്ഞു. അപ്രകാരം തന്നെ ഫലസ്തീൻ നാട്ടിൽ ലിദ്ദ എന്ന സ്ഥലത്ത് പണിയപ്പെട്ടിരിക്കുന്ന വിമാനത്താളവും യെരുശലേമിന് വടക്ക് ഭാഗത്ത് പണിത വിമാനത്താവള കേന്ദ്രവും യെശയ്യാവിൻ്റെ മറ്റൊരു പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. യെശയ്യാ പ്രവചനം 60:8 യഹൂദജാതിയുടെ സ്വന്തം നാട്ടിലേക്കുള്ള പ്രത്യാഗമനത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയിൽ അവൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലേക്ക് പ്രാക്കളെ പോലെയും പറന്നു വരുന്ന ഇവർ ആരെ? ഇസ്രായേൽ ജനം തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ കപ്പലുകളിലും തീവണ്ടികളിലും മാത്രമല്ല പിന്നെയോ പ്രാക്കൾ സ്വന്തം കൂടുകളിലേക്ക് പറന്നു വരുന്ന പോലെയും മേഘം ഭൂമണ്ഡലത്തിന് മീതെ കൂടെ ഓടുന്നതുപോലെയും അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമാനങ്ങളിൽ പറന്നു വരുമെന്ന് പ്രവചിച്ച ഭാഗങ്ങളാണ് നിറവേറിയത്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വിമാനങ്ങളിൽ പറന്ന് ഇസ്രായേൽ ജനം ആ നാട്ടിൽ വന്ന് ചേർന്ന് കഴിഞ്ഞു. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഫലസ്തീൻ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ പുരോഗതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ടും കഴിഞ്ഞല്ലോ. കാർഷികമായും വ്യാവസായികമായും ജലസേചനപരമായും വിദ്യാഭ്യാസപരമായും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതികളെല്ലാം വീക്ഷിക്കുന്ന ഒരുവന് ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ അംഗീകരണ കാലം അടുത്തുപോയെന്നും നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നുവെന്നും ബോധ്യമാകുന്നു. ഈ കഴിഞ്ഞിടയിൽ ഇന്ത്യയിൽ മണിപ്പൂരിൽ നടന്ന സംഭവം ലോകത്തിൻ്റെ ജനത പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. മണിപ്പൂരിൽ ഏകദേശം 200,000 വരുന്ന ആൾക്കാർ അവർ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ അവർ മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട യഹൂദന്മാരായിരുന്നു. മനശ്ശെ ഗോത്രം അവരിൽ ഒരു നിവേദക സംഘം ഫലസ്തീൻ നാട്ടിൽ ഇസ്രായേലിൽ കടന്നുവെന്ന് അവിടുത്തെ മത പുരോഹിതന്മാരെ കണ്ടിട്ട് ഇപ്രകാരം പറയുകയുണ്ടായി: ഞങ്ങൾ അതേ മനശ്ശെ ഗോത്രത്തിൽപ്പെട്ടവരാണ്, എന്നാൽ ഞങ്ങളെ നിർബന്ധിച്ച് ക്രിസ്ത്യാനികളാക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി വരണം എന്ന് മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട ചില പ്രതിനിധികൾ അവിടെ ചെന്ന് സംസാരിക്കുകയുണ്ടായി. അതനുസരിച്ച് ഫലസ്തീൻ നാട്ടിൽ നിന്ന് പ്രത്യേകം അതേ തെരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികൾ ഇന്ത്യയിൽ മണിപ്പൂരിൽ കടന്നു വരികയും അവരുടെ വംശാവലി പരിശോധിച്ചു നോക്കുകയും അവരുടെ വംശാവലി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവർ മനശ്ശെ ഗോത്രത്തിൽ പെട്ടവരാണെന്ന് അവർക്ക് പഠിപ്പാൻ തക്കൊണ്ണം കഴിഞ്ഞു. അങ്ങനെ മണിപ്പൂരിൽ നിന്ന് അവരെല്ലാവരെയും കൊണ്ടുപോകാൻ തക്കൊണ്ണം ക്രമീകരണങ്ങൾ ചെയ്തു. കുറേയേറെ പേരെ ഇതിനകം ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതായ ചരിത്രങ്ങൾ, സംഭവങ്ങൾ ഈ നാളുകൾ ഈ അടുത്തിടെ നടന്ന സംഭവങ്ങളാണ്. അതിൽ മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട അവരുടെ അനേകരെ ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞു, ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളവരെ കൂടെ എത്രയും വേഗം കൊണ്ടുപോകും. ദൈവമക്കളെ, ഞാനിതെല്ലാം പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തുപോയി എന്ന് ഇതിനെ വിളിച്ചറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും അതേ ശക്തിയായി അത് പഠിക്കുന്ന ഒരുവന് ഇനി അധികം താമസമില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് അത് ഏറ്റവും അടുത്തുപോയി എന്ന് മനസ്സിലാക്കുവാൻ തക്കൊന്നും കഴിയും. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചു വിടട്ടെ. ഈ കഴിഞ്ഞിടയിൽ ഇസ്രായേൽ പലസ്തീൻ രാജ്യത്തിൻ്റെ നാടിൻ്റെ ചില ഭാഗങ്ങൾ കൈയടക്കി വെച്ചുകൊണ്ടിരുന്നല്ലോ. അത് ആ ചില ഭാഗങ്ങൾ അവർക്ക് വിട്ടുകൊടുത്ത് ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറുക, കഴിഞ്ഞ യുദ്ധകാലങ്ങളിൽ പിടിച്ചതായ സ്ഥലങ്ങളാണ്, അതിൽ പല ഭാഗങ്ങളും ഫലസ്തീൻകാർക്ക് അവർ വിട്ടുകൊടുത്തു. വിട്ടുകൊടുത്തതിന് ശേഷം അവിടുന്ന് പിന്മാറുവാൻ തക്ക നമ്മുടെയായി. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഇപ്പോൾ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ അതിർത്തി അധിക ഭാഗങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ ഇനി ചില ഭാഗങ്ങൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ വലിപ്പമോ ശക്തിയോ ഉള്ള ഒരു രാജ്യമായിരുന്നില്ല. വടക്ക് ദാൻ മുതൽ തെക്ക് ബേർശേബ വരെ 150 മൈലിൽ അഥവാ 230 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ. നോക്കണമേ, വടക്ക് ദാൻ മുതൽ തെക്ക് ബേർശേബ വരെ 150 മൈലിൽ താഴെ ദൂരമേ ഉള്ളൂ. എന്നാൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിനും മരുഭൂമിക്കും ഇടയ്ക്കുള്ള വീതി കുറഞ്ഞ ഈ പ്രദേശത്തിന് ചരിത്രപരമായി പ്രത്യേകം പ്രാധാന്യമുണ്ട്. പ്രാചീനകാലം മുതൽ ഇന്ന് വരെ ഈ പ്രദേശത്ത് അധിവസിച്ചിരുന്ന ജനങ്ങൾ അധികാരത്തിന് വേണ്ടി അടിക്കടി യുദ്ധം ചെയ്തു പോന്നിരുന്നതായി നമുക്ക് കാണുവാൻ തക്കൊന്നും കഴിയും. വടക്ക് കിഴക്ക് മെസോപ്പോട്ടോമിയയും തെക്ക് ഈജിപ്തും ഈ പ്രദേശത്തിൻ്റെ അതിർത്തികളാണ്. ബൈബിൾ കാലഘട്ടത്തിൻ്റെ സിംഹഭാഗവും പ്രസ്തുത രാജ്യങ്ങളുമായുള്ള ഇസ്രായേൽ ജനതയുടെ യുദ്ധങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. തെക്ക് മുതൽ വടക്ക് വരെ സമുദ്രത്തിന് ഏതാണ്ട് സമാന്തരമായിട്ടാണ് ഈ പ്രദേശത്തിൻ്റെ കിടപ്പ്. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തീരപ്രദേശത്തുള്ള സമതലം ചെറു കുന്നുകൾക്ക് വഴിമാറി കൊടുക്കുന്നു. തുടർന്ന് രാജ്യത്തിൻ്റെ നട്ടല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന മധ്യസ്ഥിതമായ പർവ്വതനിരകൾ കാണാം. ഈ പർവ്വത പ്രദേശത്തിനപ്പുറത്ത് യോർദാൻ നദീതടത്തിലേക്ക് ഭൂമി കുത്തനെ ചരിഞ്ഞു കിടക്കുന്നു. യോർദാൻ്റെ കിഴക്കേ തീരത്തും പർവ്വതനിരകൾ കാണാം. സമുദ്രതീരത്തിൻ്റെ തെക്കേ അറ്റം ഒരു കാലത്ത് ഫലസ്തീൻ രാജ്യമായിരുന്നു. വടക്ക് ഹൈഫയ്ക്ക് സമീപമുള്ള സമതല പ്രദേശം കർമ്മേൽ പർവ്വതനിരകളാൽ വേർപെടുത്തപ്പെട്ട് മധ്യസ്ഥിതമായ പീഠഭൂമിയോട് ചേരുന്നു. യുദ്ധങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പുരാതന നഗരമായ മെഗിദ്ദോ കർമ്മേൽ പർവ്വതത്തിലൂടെയുള്ള മലമ്പാതയെ കാത്തു സൂക്ഷിക്കുന്നു. ഞാൻ അധികം കൂടുതലായിട്ട് വിവരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഇസ്രായേലിൻ്റെ അതേ അധിക സ്ഥലങ്ങൾ ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുന്നതായ അധിക ഭാഗങ്ങളുണ്ട്. അത് അവർക്ക് വിട്ടു കുറേ ഭാഗങ്ങൾ വിട്ടുകൊടുത്തു. എന്നാൽ ഇനി അവർക്ക് വന്നു ചേരേണ്ടതായ ചില ഭാഗങ്ങളുമുണ്ട്. അതെല്ലാം എത്രയും താമസിച്ച് അത് അടുത്ത യുദ്ധത്തിൽ അത് ഇസ്രായേൽ പിടിച്ചടക്കുവാൻ തക്ക ഇടയായിത്തീരും. ഇസ്രായേൽ ജനം ഇന്ന് ലോകത്തിൻ്റെ ഒരു വൻ ശക്തിയിൽ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന 3rd ലോകമഹായുദ്ധമാണ്. അതിനെക്കുറിച്ച് തിരുവചനത്തിൽ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ 2 ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഇനിയും ഒരു തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഒരു ലോകമഹായുദ്ധം കൂടെ നിറവേറുവാൻ തക്കൊന്നുമുണ്ട്. അതോടെ നിറവേറി കഴിഞ്ഞിട്ടാണ് ഹർമഗദോൻ യുദ്ധം നടക്കേണ്ടതായിട്ട് ഉള്ളത്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം അതേ ഇസ്രായേലിനെ കുറിച്ച് ആയിരുന്നു കൂടുതലായി പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയും റഷ്യയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ലോകത്തിലെ രാഷ്ട്രീയ നാടകത്തിൽ ഈ യുഗാന്ത്യവേളയിൽ ഇസ്രായേലും റഷ്യയും 2 സുപ്രധാന ഘടകങ്ങളായി അതേ നടനം ചെയ്യേണ്ടവയാണ്. മാത്രമല്ല, പാശ്ചാത്യ മകൾ ശക്തികളും പൗരസ്ത്യ മകൾ ശക്തികളും തമ്മിൽ വലിയൊരു സംഘട്ടനത്തിൽ എത്തിച്ചേരേണ്ടതും പ്രാവചനികമായി നിവർത്തിക്കപ്പെടേണ്ട വസ്തുതയാകുന്നു. അതിനാധാരമായി പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെശയ്യാവ് പ്രവചനം 38:1 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ, മനുഷ്യപുത്ര, രോസ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിക്കേണ്ടത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോസ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടികളിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധവർഗം ധരിച്ച കുതിരച്ഛേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരുകയും ധരിച്ച പാർസിയൽ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ, നീ അവർക്ക് മേധാവിയായിരിക്കുക. എട്ടാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങൾ തന്നെ, എന്നാൽ അവർ ജാതികളിടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. ഇതിൻ്റെ ഓരോ വാക്യങ്ങളും നമ്മൾ അടർത്തിയെടുത്ത് പഠിക്കേണ്ടതായ ഭാഗങ്ങളായതുകൊണ്ട് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇനിയും താമസവിന ഒരു ലോകത്തെ മൊത്തം ബാധിക്കത്തക്കൊണ്ണം ഒരു വലിയ ലോകമഹായുദ്ധം ഉണ്ടാകുവാൻ തക്കൊണ്ണം പോവുകയാണ്. 1939 1914 മുതൽ 1918 വരെ ഒന്നാം ലോകമഹായുദ്ധവും 1939 മുതൽ 1945 വരെ രണ്ടാം ലോകമഹായുദ്ധവും നടന്നല്ലോ. ഇനിയും ഇതുപോലെ ലോകത്തെ ഒന്നടങ്കം ബാധിക്കത്തക്ക അടുത്ത യുദ്ധമാണ് നടക്കുവാൻ തക്കൊണ്ണം പോകുന്നത്. അതായത് ഇനിയും ഒരു യുദ്ധം നടക്കാൻ പോവുകയാണെങ്കിൽ, ലോകത്തെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു യുദ്ധം നടക്കാനുണ്ടെങ്കിൽ അത് ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. അത് തിരുവചന തെളിവുകളോടെ ഞാൻ വിശദീകരിക്കാൻ തക്കൊണ്ണം പോവുകയാണ്. രാഷ്ട്രീയ നാടകത്തിൻ്റെ അന്തിമ നടനങ്ങളിലൊന്നായി റഷ്യൻ മകൾ ശക്തി മറ്റനേകം രാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടെ ഇസ്രായേൽ രാജ്യം പിടിച്ചെടുക്കേണ്ടതിനായി ഒരു ഘോര യുദ്ധത്തിൽ പ്രവേശിക്കുകയും ഇസ്രായേൽ പാശ്ചാത്യ മകൾ ശക്തികളുടെ സഹായത്തോടുകൂടി അതിനെ എതിരിടുകയും ചെയ്യും. തിരുവെഴുത്തിലെ പ്രവചനങ്ങളിൽ സ്പഷ്ടമായി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ഈ കാര്യം ആസന്ന ഭാവിയിൽ നിറവേറേണ്ടിയിരിക്കുന്നു. പ്രസ്തുത സംഭവ നിർവഹണത്തിനടുത്തു മുൻപേ റഷ്യൻ സാമ്രാജ്യം ഇതര മഹൽ ശക്തികളുടെ മുന്നണിയിൽ വരികയും ഇസ്രായേൽ രാഷ്ട്രവും ഉടലെടുക്കുകയും, അതുമാത്രമല്ല ഇസ്രായേൽ രാഷ്ട്രം ഉടലെടുക്കുകയും മാത്രമല്ല അത് ഒരു മഹൽ ശക്തിയായി മാറേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ രണ്ട് ലോകമഹായുദ്ധങ്ങളുടെയും പരിണത ഫലമായി ഇത് സംഭവിച്ചു. ലോകത്തെ രാഷ്ട്രങ്ങൾ രൂപമെടുത്ത കാലം മുതൽക്ക് തന്നെ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ലോകിക യുദ്ധങ്ങൾ മഹായുദ്ധങ്ങളായി ഉണ്ടായത് രണ്ടെണ്ണം മാത്രമാണ്. ലോകത്തെ മുഴുവൻ ബാധിച്ച യുദ്ധങ്ങളായി തീർന്നതിനാൽ അത്രേ അത് ലോകമഹായുദ്ധങ്ങൾ എന്ന നാമം ലഭിപ്പാൻ തക്കേണ്ടിയായിത്തീർന്നു. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധവും 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധവുമാണ് അത്. ഈ രണ്ട് മഹായുദ്ധങ്ങളും മേൽപ്പറഞ്ഞ രണ്ട് രാഷ്ട്രങ്ങളും ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചേരുവാൻ മുഖാന്തരമായി തീർന്നു. അതേ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി യഹൂദജാതിക്ക് ഫലസ്തീൻ നാട്ടിൽ പ്രവേശനം ലഭിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി ഇസ്രായേൽ രാഷ്ട്രം രൂപമെടുത്തു. അപ്രകാരം തന്നെ ഒന്നാം ലോകമഹായുദ്ധത്തിലൂടെ അതുവരെ സാർ കൈസർമാരുടെ ഭരണത്തിരുന്ന റഷ്യയിൽ സോവിയറ്റ് വിപ്ലവം ഉണ്ടാകുകയും അതുകൊണ്ട് സോവിയറ്റ് റിപ്പബ്ലിക് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധത്തിലൂടി റഷ്യൻ മഹൽ ശക്തി ലോകത്തിലെ വൻകിട ശക്തികളുടെ മുന്നണിയിൽ വന്നു ചേരുവാൻ തക്കൊണ്ണമിടയായി. നേരത്തെ റഷ്യ മറ്റ് രാജ്യങ്ങളെല്ലാം കൂടെ കൂടി ചേർന്ന ഒരു സോവിയറ്റ് യൂണിയൻ ആയിരുന്നു എന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ. അതേ റഷ്യ ഒരു വലിയ രാഷ്ട്രമായിരുന്നു, സോവിയറ്റ് യൂണിയൻ എന്നുള്ള പേരിനാൽ നമ്മൾ അതിനെ അറിയപ്പെട്ടിരുന്നു. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യങ്ങൾ, ഈ റഷ്യയിൽ നിന്ന് ആ രാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ തക്കൊണ്ടിടയായിത്തീർന്നു. അതും പ്രവചന നിവൃത്തിയാണ്. കാരണം ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പായി ഈ രാജ്യങ്ങളെല്ലാം അവിടുന്ന് വേർപെട്ടേ ഒക്കത്തുള്ളൂ. കാരണം തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന റഷ്യ എസെക്കിയേൽ പ്രവചനം 38 അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത ഭാഗങ്ങളാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഉണ്ടായതായ വിപ്ലവം മുഖാന്തരം, അവിടെ ഉണ്ടായ പ്രശ്നം മുഖാന്തരം ആ രാഷ്ട്രങ്ങളെല്ലാം സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറി. എസെക്കിയേൽ പ്രവചനം 38 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമായി റഷ്യ ഇപ്പോൾ നിലകൊള്ളുന്നു. അതും ഒരു പ്രവചന നിവൃത്തിയായിട്ട് ദൈവമക്കൾ മനസ്സിലാക്കണം. റഷ്യ സോവിയറ്റ് യൂണിയൻ അങ്ങനെ തകരുവാൻ തക്കുള്ള കാരണവും അതും പ്രവചനവൃത്തിയാണ്. കാരണം ഭാവിയിൽ ഈ നടക്കാൻ പോകുന്ന യുദ്ധത്തിന് മുമ്പായി അപ്രകാരം സംഭവിച്ചു വെക്കത്തുള്ളൂ. എസക്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് റഷ്യൻ ശക്തി ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ലോകമഹായുദ്ധങ്ങളും ആസന്ന ഭാവിയിൽ ഫലസ്തീനും അഥവാ ഇസ്രായേൽ രാഷ്ട്രവും വിഷയമാക്കിക്കൊണ്ട് റഷ്യ മുഖേന സംഭവിപ്പാൻ പോകുന്ന ഘോര സംഘട്ടനത്തിന് വഴിയൊരുക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നു. ഇന്ന് രാഷ്ട്രീയ രംഗത്തെ സ്ഥിതിഗതികൾ മുഴുവനും ആ ഭീകര സംഘട്ടനത്തിന് വേണ്ടിയുള്ള സജ്ജീകരണ സംരംഭങ്ങളാണെന്ന് പ്രവചന ദർപ്പണത്തിലൂടെ വീക്ഷണം ചെയ്യുന്നവർക്ക് ബോധ്യപ്പെടും. രാഷ്ട്രങ്ങളെല്ലാം സമാധാനം വേണമെന്ന് വിളിച്ചു പോകുന്നു. തദവസരം തന്നെ അവരൊക്കെയും ഘോര സമരത്തിന് വേണ്ടിയുള്ള സകല ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടത്ര ഇരിക്കുന്നത്. യുദ്ധനാടകത്തിൻ്റെ അന്തിമരംഗം ഇസ്രായേലാണ്. റഷ്യൻ മകൾ ശക്തി ഫലസ്തീനിലേക്ക് തൻ്റെ സർവശക്തിയോടും കൂടെ വരേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ എല്ലാ മകൾ ശക്തികളും റഷ്യയെ വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭൂതലത്തിലെ ജനസംഖ്യയിൽ 1/3 ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുണ്ട്. ചൈനയും ഇന്ത്യയും ഏകദേശം റഷ്യയുടെ സ്വാധീനത്തിലാണ്. അങ്ങനെ ഈ 3 രാജ്യങ്ങൾ ഒന്നായി അനുകൂലമായി ചേർന്ന് കഴിയുമ്പോൾ ലോകത്തിലെ ജനസംഖ്യയിൽ 1/2 റഷ്യയുടെ പക്ഷത്തായിത്തീരും. അതിനും പുറമെ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളിലും റഷ്യയ്ക്ക് ചാരന്മാരുണ്ടെന്നുള്ളത് അതേ ചിന്തിക്കുന്നു. ഈ കാരണത്താൽ ലോക ശക്തിയെല്ലാം റഷ്യയെ ഒരു വശം പറഞ്ഞാൽ ഭയത്തോടെ വീക്ഷണം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് അമേരിക്ക ലോകത്തിലെ വൻ ശക്തിയിൽപ്പെട്ട ഒരു രാജ്യമാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടം നമ്മൾ നോക്കിയാൽ അമേരിക്ക ശക്തിയോടെ നിലകൊള്ളുന്നു. എന്നാൽ എക്കണോമിക്കലായിട്ട് അമേരിക്ക തകർന്നുകൊണ്ടാണ്, അല്പമായി താണുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവമക്കൾ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 11-ാം തീയതി വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കപ്പെട്ട, ഭീകരന്മാരാൽ തകർക്കപ്പെട്ട ആ സംഭവങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. അമേരിക്കയെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ തക്കണം ലോക ശക്തികൾ, അതേ ഭീകരന്മാർ, അതേ അവരാലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അപ്രകാരം സംഭവിക്കാതെ ഇരിപ്പാൻ തക്കണം ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇപ്രകാരം റഷ്യ തൻ്റെ സകല ശക്തികളെയും സംരംഭിച്ചുകൊണ്ട് ഫലസ്തീൻ നാട്ടിലേക്ക് യഹൂദജാതിയുടെ അഥവാ ഇസ്രായേൽ രാഷ്ട്രത്തിന് നേരെ യുദ്ധത്തിനായി വരികയും പാശ്ചാത്യ ശക്തികൾ ഇസ്രായേലിന് സഹായമായി എഴുന്നേൽക്കുകയും ചെയ്യും. പ്രസ്തുത സംഘടനത്തെക്കുറിച്ചും അതിൽ ഏർപ്പെടുന്ന മഹൽ ശക്തികളും രാഷ്ട്രങ്ങളും ഏവയെല്ലാം എന്നുള്ളതും പ്രസ്തുത യുദ്ധത്തിൻ്റെ പരിണാമം എന്തായിരിക്കുമെന്നുള്ളതും വേദപുസ്തകത്തിൽ അഥവാ എസെക്കിയേൽ പ്രവചനം 38-39 ഈ അധ്യായങ്ങളിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ഈ അധ്യായങ്ങളിൽ പ്രവചിച്ചിരിക്കുന്ന ഘോര സംഘട്ടനത്തിൻ്റെ നേതാവ് ഗോഗ് എന്ന ഒരു സാത്താന്യ പ്രഭുവാണ്. ഗോഗ് എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, രാഷ്ട്രങ്ങളുടെയോ സമൂഹങ്ങളുടെയോ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്കുള്ള സ്ഥാനപ്പേരുകൾ പോലുള്ള ഒരു പേരാണ്. റഷ്യൻ മകൾ ശക്തിക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. ഈ ഉദാഹരണമായി പറഞ്ഞാൽ ഫറവോൻ, കൈസർ എന്നിത്യാദി പേരുകൾ അതേ നോക്കുക. ഫറവോൻ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, പ്രസ്തുത മിസ്രയീം രാജ്യത്തിൻ്റെ തലവനുള്ള പേരാണ്. തലസ്ഥാനത്ത് പല വ്യക്തികൾ മാറി മാറി വന്നിട്ടുണ്ട്. അതുപോലെ മാത്രമേ ഗോഗിനെ കുറിച്ച് നാം ധരിക്കേണ്ടതുള്ളൂ. ഗോഗ് തൻ്റെ വലിയ സൈന്യവുമായി ഫലസ്തീനിലേക്ക് ഇസ്രായേലിന് വിരോധമായി വരുമെന്ന് സ്പഷ്ടമായ ഭാഷയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതിൽ 1-2 വാക്യങ്ങൾ മാത്രം. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം 8-ാമത്തെ വാക്യം. വാളന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാഷ്ട്രത്തിലേക്ക് ഇനി ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. 38-ാം അധ്യായം 16-ാമത്തെ വാക്യം. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. 17-ാമത്തെ വാക്യം. ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും. 18-ാമത്തെ വാക്യം. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ ഈ വാക്യങ്ങളിൽ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് വിരോധമായി റഷ്യൻ മകൾ ശക്തി വരുമെന്നാണ്. അടുത്ത ക്ലാസ്സിൽ ആ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി വിശദീകരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.